ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട UGC കരട് മാർഗരേഖ ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. കൂത്താട്ടിക്കുളം നഗരസഭയിൽ LDF വനിതാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയെ ആഗോള ഭക്ഷ്യോൽപാദന കേന്ദ്രമാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ലോക സാമ്പത്തിക ഫോറത്തിൽ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. മെക്സിക്കോ അതിർത്തിയിലൂടെയുള്ള അനധികൃതമായ കുടിയേറ്റം തടയുന്നതിന് സത്വര നടപടികളുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ ഇന്നലെ രാത്രി നടന്ന ഏറ്റുമുട്ടലിൽ 14 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC മോഹൻ ബഗാനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് UGC ഈ മാസം 6 പുറത്തിറക്കിയ കരട് മാർഗരേഖ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. മാർഗരേഖ ഫെഡറൽ സംവിധാനത്തിനും ജനാധിപത്യത്തിനും എതിരാണെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇതിനു പകരം പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് പ്രമേയം ആവശ്യപ്പെടുന്നു.
സർവകലാശാലകളുടെയും മറ്റുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നടത്തിപ്പിനായി 80% തുക ചെലവിടുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. സർവകലാശാലകളുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും സംസ്ഥാന സർക്കാരുകൾക്ക് മുഖ്യമായ പങ്കുണ്ട്. സംസ്ഥാന സർക്കാരുകളുടെയും അക്കാദമിക് വിദഗ്ധന്മാരുടെയും അഭിപ്രായങ്ങളും ആശങ്കകളും പരിഗണിച്ച് ബന്ധപ്പെട്ടവരുമായെല്ലാം വിശദമായ ചർച്ചകൾ നടത്തി അവരുടെ അഭിപ്രായങ്ങൾ ഗൌരവമായി കണക്കിലെടുത്തുകൊണ്ട് മാത്രം പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ഐകകണ്ഠ്യേന ആവശ്യപ്പെടുന്നു.
സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായി മാറ്റി നിർത്തുന്ന സമീപനമാണിതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി വേണം പുതിയ മാർഗരേഖ തയ്യാറാക്കാനെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. കൂത്താട്ടുകുളം നഗരസഭയിൽ LDFന്റെ വനിതാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സംഭവ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും അനൂപ് ജേക്കബാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. സംഭവം ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കമാണെന്നും വനിതാ കൌൺസിലറെ CPIM തന്നെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നും പ്രതിപക്ഷം വിമർശിച്ചു. പോലീസിന്റെ സഹായത്തോടെയാണ് വനിതാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയതെന്നും സംസ്ഥാനത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരായ ആക്രമണം ഗൌരവമായാണ് സർക്കാർ കാണുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കലാരാജുവിന്റെ പരാതിയിൽ കേസെടുത്ത് 4 പോലീസ് അറസ്റ്റ് ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ഇന്ത്യയെ ആഗോള ഭക്ഷ്യോൽപാദന കേന്ദ്രമാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ഭക്ഷ്യസംസ്കരണ വ്യവസായ മന്ത്രി ചിരാഗ് പാസ്വാൻ. ഇന്ത്യയുടെ പുരോഗതി ലോകത്തിന് മുഴുവൻ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഇന്ത്യൻ പവലിയന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരിക്കൊപ്പം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഭക്ഷ്യോൽപാദന മേഖലയിലെ വിദേശ നിക്ഷേപം വർദ്ധിച്ചു വരുന്നതായും ശ്രീ ചിരാഗ് പാസ്വാൻ പറഞ്ഞു.
Have a federal structure there, so you know the state policies used to be different, central policies were different, but respecting the federal structure, we have been able to manage providing international investors that ease of business, those you know easy clearances and stuff, and I think that is one of the reason why we see a major investment coming into the sector.
5 സമ്മേളനത്തിൽ 130 രാജ്യങ്ങളിൽ നിന്നായി 3000 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, CR പാട്ടീൽ, KRAMMOHAN നായിഡു, ചിരാഗ് പാസ്വാൻ, ജയൻ ചൌധരി എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചപ്പോൾ 699 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. 1522 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചതിൽ 487 പത്രികകൾ തള്ളിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. അടുത്ത മാസം 5 ഡൽഹിയിലെ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 8 നടക്കും. അധികാരമാറ്റത്തിന്റെ ആദ്യ ദിനം തന്നെ നിരവധി ഉത്തരവുകളിൽ ഒപ്പുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനധികൃതമായ കുടിയേറ്റം തടയുന്നതിന് മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, ജനനാവകാശ പൌരത്വം റദ്ദാക്കൽ തുടങ്ങിയ നിർണായക നയം മാറ്റങ്ങൾക്ക് അമേരിക്ക സാക്ഷ്യം വഹിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് പ്രവേശിച്ചത്. നിയമവിരുദ്ധമായ എല്ലാ കുടിയേറ്റങ്ങളും ഉടനടി അവസാനിപ്പിക്കുമെന്നും ക്രിമിനൽ പശ്ചാത്തലമുള്ള 10,00,000 ആളുകളെ അവരുടെ നാടുകളിലേക്ക് തിരിച്ചയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മെക്സിക്കോ അതിർത്തിയിൽ ഉടനടി സൈനികരെ വിന്യസിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. ഫോസിൽ ഇന്ധന ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, 2021 പാരീസ് ഉടമ്പടി പ്രകാരമുള്ള പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ പിൻവലിക്കുക തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുമെന്നും ട്രംപ് പറഞ്ഞു. ഫെഡറൽ ജീവനക്കാർക്കുള്ള വർക്ക് ഫ്രം ഹോം അവസാനിപ്പിക്കുന്ന ഉത്തരവിലാണ് ട്രംപ് ആദ്യം ഒപ്പുവച്ചത്. മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കുക, സർക്കാർ രേഖകളിൽ നിന്നും ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ഒഴിവാക്കൽ തുടങ്ങിയ മാറ്റങ്ങളും രാജ്യത്ത് നടപ്പാക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയ്ക്കും ലോകത്തിനും ഒരുപോലെ മികച്ച ഭാവി രൂപപ്പെടുത്തുന്നതിന് ഒരിക്കൽ കൂടി ട്രംപിനൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വാഷിംഗ്ടൺ ഡിസിയിലെ ക്യാപിറ്റോൾ റൊട്ടണ്ടയിൽ ഇന്നലെ രാത്രി നടന്ന ചടങ്ങിലാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47-ാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത്. ജെറി വാൻ വൈസ് പ്രസിഡന്റായും അധികാരമേറ്റു. മാർക്കോ റൂബിയോ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയാവും. 119-ാമത് യുഎസ് കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ ഏകപക്ഷീയമായ 99 വോട്ടുകൾക്കാണ് മാർക്കോ റൂബിയോ വിജയിച്ചത്. വൈറ്റ് ഹൌസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഫിഷ്യൻസിയുടെ ചുമതലയിൽ നിന്ന് ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമി പിന്മാറിയതായും വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. ടെസ്ല സിഇഒ ഇലോൺ മസ്കിനൊപ്പമാണ് വിവേക് രാമസ്വാമി ഈ ചുമതല വഹിച്ചിരുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തയ്യാറെടുത്ത് രാജ്യതലസ്ഥാനം. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇത്തവണ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, പ്രതിരോധ കരുത്ത് എന്നിവയ്ക്കും ഭരണഘടനയുടെ 75-ാം വാർഷികത്തിനും ഊന്നൽ നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജേഷ് കുമാർ പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയോന്തോയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ വിശിഷ്ടാതിഥി. ഇന്തോനേഷ്യൻ സേനയുടെ 160-അംഗ സംഘവും 190 പേരടങ്ങുന്ന ബാൻഡും കർത്തവ്യ പഥിൽ നടക്കുന്ന പരേഡിൽ പങ്കെടുക്കും. വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്ര മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ തുടങ്ങിയവയുടെ 31 നിശ്ചല ദൃശ്യങ്ങളും പരേഡിൽ അണിനിരക്കും. വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള സർപഞ്ചുകൾ ഉൾപ്പെടെ 10,000-ത്തോളം പേർ പ്രത്യേക അതിഥികളായി പരേഡ് വീക്ഷിക്കാനെത്തും. കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ആറന്മുളയിൽ ഉദ്ഘാടനം ചെയ്യും. സുഗതോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി കവിതാലാപനം, ഉപന്യാസ മത്സരം, വൃക്ഷത്തൈ നടയിൽ തുടങ്ങി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ ഇന്നലെ രാത്രി നടന്ന ഏറ്റുമുട്ടലിൽ 14 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഗരിയബന്ദ്, നുവാപദ ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി സുരക്ഷാസേന നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് മാവോയിസ്റ്റുകളെ വധിച്ചത്. കുൽഹാരിഘട്ട് റിസർവ് വനമേഖലയിൽ വൻതോതിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് തിരച്ചിൽ നടന്നത്. വൻതോതിൽ ആയുധ ശേഖരണവും വനമേഖലയിൽ നിന്ന് കണ്ടെത്തി. നക്സൽ മുക്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ സുരക്ഷാസേനകൾ വലിയ വിജയം നേടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. ISLൽ ഇന്ന് ചെന്നൈയിൻ FC മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ മോഹൻ ബഗാൻ 1-ാമതും ചെന്നൈയിൻ FC 10-ാമതുമാണ്. 85-ാമത് അഖിലേന്ത്യാ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് സമ്മേളനം ഇന്ന് പട്നയിൽ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, സ്പീക്കർ ഓം ബിർള എന്നിവർ സംസാരിക്കും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തുടരുന്ന മൂടൽ മഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. ഡൽഹിയിലേക്കുള്ള 10 ട്രെയിനുകൾ മണിക്കൂറുകളോളം വൈകി ഓടുന്നതായി ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. ദുരന്തോ എക്സ്പ്രസ്, സമ്പക് ക്രാന്തി ഉൾപ്പെടെയുള്ള ട്രെയിനുകളാണ് വൈകി ഓടുന്നത്. യാത്രയ്ക്ക് മുൻപായി ട്രെയിനുകളുടെ തത്സമയസ്ഥിതി പരിശോധിക്കണമെന്ന് റെയിൽവേ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. 15 ലക്ഷം വിദേശ തീർത്ഥാടകരുൾപ്പെടെ 45 കോടിയിലേറെ വിശ്വാസികൾ മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഉത്തർപ്രദേശ് സർക്കാർ. 2019 25 കോടി പേരാണ് മേളയിൽ പങ്കെടുത്തത്. മഹാകുംഭമേളയ്ക്കായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പ്രതിദിനം പ്രയാഗ് രാജിലേക്ക് എത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട UGCയുടെ കരട് മാർഗരേഖ ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. കൂത്താട്ടിക്കുളം നഗരസഭയിൽ LDF വനിതാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയെ ആഗോള ഭക്ഷ്യോൽപാദന കേന്ദ്രമാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ലോക സാമ്പത്തിക ഫോറത്തിൽ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. മെക്സിക്കോ അതിർത്തിയിലൂടെയുള്ള അനധികൃതമായ കുടിയേറ്റം തടയുന്നതിന് സത്വര നടപടികളുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ ഇന്നലെ രാത്രി നടന്ന ഏറ്റുമുട്ടലിൽ 14 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC മോഹൻ ബഗാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.